പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ പിൻപറ്റിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തെ അനുഗമിച്ചാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സംഭവം നമ്മൾ പഠന വിഷയമാക്കി. അതിനുശേഷം യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഒരു വലിയ വിവാദത്തിലേക്ക് നയിക്കുന്നതായി മർക്കോസ് സുവിശേഷൻ എടുത്തു കാണിക്കുന്നതും നമ്മൾ കണ്ടു. രണ്ടാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ 3-ാം അധ്യായം 6-ാം വാക്യം വരെയുള്ള ഭാഗത്ത് 5 വിവാദങ്ങൾ മർക്കോസ് അവതരിപ്പിക്കുന്നതായി നമ്മൾ പറഞ്ഞു വെച്ചു. അതിൽ ആദ്യത്തേതാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. യേശു നൽകിയ അത്ഭുതകരമായ ഒരു രോഗശാന്തിയുമായി ബന്ധപ്പെടുത്തിയാണ് ആദ്യ വിവാദം മർക്കോസ് രേഖപ്പെടുത്തുന്നത്. രോഗശാന്തിയും പാപമോചനവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പ്രധാനമായും ചർച്ചാവിഷയമാകുന്നത്. യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ആ സുഖപ്പെടുത്തുന്നതിന് തുടക്കമായി യേശു ആ വ്യക്തിയുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു അഥവാ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം വിവാദ വിഷയമായി തീരുകയും അതിലൂടെ യേശു തൻ്റെ ആഗമന ലക്ഷ്യവും തൻ്റെ അധികാരവും തൻ്റെ അറിവും തൻ്റെ ശക്തിയും ഒക്കെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ സംഭവം. യേശു സൗഖ്യദായകനാണ്, പാപവിമോചകനാണ്. ആ സൗഖ്യദായകനും പാപമോചകനുമായ യേശുവിനെ അടുത്തറിയാനുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനം ആരംഭിക്കാം. ആദ്യമേ സുവിശേഷ ഭാഗം ഒന്ന് വായിക്കട്ടെ, അതിനുശേഷം നമ്മൾ ആവശ്യമായ വിചിന്തനങ്ങൾ നടത്തുന്നതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന് വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലെ നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവൻ്റെ കിടക്കയോടെ താഴിട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്താണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്? അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണിക്കെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു, ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതാണ് സംഭവത്തിൻ്റെ വിവരണം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-26 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. അതിൽ ആദ്യത്തേത് മർക്കോസിൻ്റെ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഈ സംഭവം അല്പമൊന്ന് അടുത്തു പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം. ഓരോ ഘട്ടങ്ങളും എടുത്ത് വിശദമായി അപഗ്രഥിക്കാം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു കഫർനാവിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ കഫർനാവിലായിരുന്ന യേശു അവിടെ നിന്ന് യാത്ര ചെയ്തു, ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചു. ആ സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെടുത്തി അത്ഭുതകരമായ രോഗശാന്തികൾ നടന്നു, പിശാച് ബഹിഷ്കരണങ്ങൾ നടന്നു. യേശുവിൻ്റെ പേര് വളരെയധികം പ്രസിദ്ധമായി കഴിഞ്ഞു. ചുറ്റുപാടുമുള്ള നാടുകളിലെല്ലാം അവനെക്കുറിച്ചുള്ള വാർത്ത പരന്നു. അങ്ങനെ അനേകം ആളുകൾ യേശുവിനെ കാണാനായിട്ട് വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് യേശു കഫർനാമിലേക്ക് തിരിച്ചു വരുന്നത്. യേശുവിൻ്റെ ഒരു ബേസ് ക്യാമ്പ് പോലെ, ഒരു താവളം എന്ന രീതിയിലാണ് കഫർനാമിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ അവൻ വീട്ടിലായിരുന്നു. ഏതു വീടാണ്, ആരുടെ വീടാണ് എന്ന് പറയുന്നില്ല. പൊതുവെ കരുതപ്പെടുന്നത് ഇത് പത്രോസിൻ്റെ വീടാണ് എന്നാണ്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും പത്രോസിൻ്റെ വീടിരുന്ന സ്ഥലത്ത് പിന്നീട് പണിത ദേവാലയവും അതിന് മുകളിൽ ഇന്ന് പണിതിരിക്കുന്ന ദേവാലയവുമൊക്കെ ഇന്ന് കഫർനാമിൽ ചെല്ലുന്നവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോഴവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പരന്നു. അനേകർ അവനെ കാണാൻ വന്നു. രണ്ട് കാര്യങ്ങളാണ് എല്ലാവർക്കും ആവശ്യം. യേശുവിനെ കാണുകയും കേൾക്കുകയും ചെയ്യണം. യേശു പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അതോടൊപ്പം അവനിൽ നിന്ന് രോഗശാന്തി നേടണം. വചന ശ്രവണവും രോഗശാന്തിയും, ഇത് രണ്ടുമാണ് യേശുവിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ആളുകൾ ധാരാളം വന്നു. ചെറിയ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ വന്നപ്പോൾ വീടിനുള്ളിലും പുറത്തും നിൽക്കാൻ പറ്റാത്തധികം അത്രയധികം ആൾക്കൂട്ടമായി. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി എന്നാണ് സുവിശേഷം പറയുക. അപ്പോൾ യേശു ശ്രദ്ധാകേന്ദ്രമായി തീർന്നു. ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കുക. യേശുവിനെക്കുറിച്ച് കേൾക്കുന്നവർ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നു. അവൻ ആരാണെന്നറിയണം, അവനെന്താണ് പറയുന്നതെന്ന് കേൾക്കണം, അവൻ നൽകുന്ന സൗഖ്യം സ്വീകരിക്കണം. അധികമങ്കും രോഗശാന്തി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശാന്തിയും സൗഖ്യവും ഭൗതികമായ നേട്ടങ്ങളുമൊക്കെയാണ് ഇന്നും പലപ്പോഴും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന അനേകം പേര് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചാണ് ആളുകൾ അന്നും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിരുന്നത്. അപ്പോൾ നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. നാലു പേര് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരുന്ന യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന് സൗഖ്യം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചാണ്. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഈ തളർവാദ രോഗി. അയാളുടേതായ ഒരു ചെയ്തികളും അയാളുടെ അന്തർഗതങ്ങളും അയാളുടെ കഴിഞ്ഞ കാര്യങ്ങളും ഒന്നും സുവിശേഷം പറയുന്നില്ല. എന്തായിരുന്നു അവൻ്റെ അവസ്ഥ, അവനെ എടുത്തുകൊണ്ടുവരുന്ന ആളുകൾ ആരാണ്, എന്തിനു വേണ്ടിയാണ് അവരെ കൊണ്ടുവരുന്നത്, ഇതൊന്നും സുവിശേഷം പറയുന്നില്ല. പക്ഷേ നാലു പേര് കൂടി ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. ലക്ഷ്യം വ്യക്തമാണ്, യേശുവിൻ്റെ അടുക്കിലെത്തിക്കണം, യേശുവിൽ നിന്ന് ഇവന് സൗഖ്യം ലഭിക്കണം. സുഹൃത്തുക്കളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ തളർവാദ രോഗി ഏകനല്ല, അയാളുടെ പേരിൽ താല്പര്യമുള്ള സുഹൃത്തുക്കളുണ്ട്. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത വ്യക്തിയെ സഹായിക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഇങ്ങനെ സുഹൃത്തുക്കൾ നാലുപേർ കൂടി എടുത്തുകൊണ്ടുവരുന്ന തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കിലെത്തിക്കാൻ ഒരു മാർഗവുമില്ല. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് പുതിയ ഒരു സംരംഭം അവർ നടത്തുക. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർക്കിടക്കയോടെ താഴോട്ടിറക്കി. പലസ്തീനായിൽ അന്നുണ്ടായിരുന്ന വീടുകളെക്കുറിച്ച് ഏകദേശം ഒരു രൂപമുണ്ടെങ്കിലേ ഈ സംഭവം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാടുകളിലെ നാട്ടിലെ വീടുകളാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പ്രായേണ അസാധ്യമാണ്. മേൽക്കൂര പൊളിക്കണമെങ്കിൽ ഓടിളക്കി കഴുക്കോൽ മാറ്റി പട്ടികയും എല്ലാം വലിച്ചു മറിച്ച് താഴെ ഇറക്കുക എന്നുള്ളത് നമ്മുടെ വീടുകളിൽ സാധ്യമല്ല. കോൺക്രീറ്റ് ചെയ്ത വീടാണെങ്കിൽ അത്രയും പോലും സാധ്യമല്ല. പക്ഷേ പലസ്തീനായിലെ വീടുകൾ കോൺക്രീറ്റ് ചെയ്തതോ ഇങ്ങനെ വലിയ മേൽക്കൂരകളുള്ളതോ ആയിരുന്നില്ല. കല്ലുകെട്ടി ഉയർത്തിയ ഭിത്തിയുടെ മുകളിൽ തുലാങ്ങളിടും. ഏതാണ്ട് 3 അടി അകലത്തിൽ തുലാങ്ങൾ പിടിപ്പിച്ചതിന് ശേഷം ആ തുലാങ്ങൾക്ക് മധ്യേ ചുള്ളിക്കമ്പുകൾ നിരത്തി, ആ ചുള്ളിക്കമ്പുകളുടെ മുകളിൽ മണ്ണ് പൊതിഞ്ഞ്, കളിമണ്ണ് പൊതിഞ്ഞാണ് മേൽക്കൂര ഉണ്ടാക്കുക. ഒരുപാട് മഴ പെയ്യാത്ത സ്ഥലമാണ് പലസ്തീന. അവിടെ ഇങ്ങനെ വളരെ ലളിതമായ മേൽക്കൂരയുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് 2 തുലാങ്ങൾക്കിടയിലുള്ള ചുള്ളിക്കമ്പുകളുടെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന കളിമണ്ണ് മാറ്റിയെടുത്താൽ മനോഹരമായി എളുപ്പത്തിൽ ഈ വ്യക്തിയെ താഴെ കിറക്കാൻ സാധിക്കും. എല്ലാം ഒരു ടെറസുകൾ പോലുള്ള വീടുകളാണ്. ആ ടെറസിൻ്റെ മുകളിൽ അവരിയ്ക്കും. ആ ടെറസിന് മുകളിൽ അവർക്ക് കിടന്നുറങ്ങാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ ധാന്യങ്ങൾ ഉണക്കാനിടും. അവിടെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്നവരെ കുറിച്ചാണ് പറയുക, പുരമുകളിലുള്ളവൻ താഴെയുള്ളതെടുക്കാനായിട്ട് പുരയ്ക്കകത്തേക്ക് വരാതിരിക്കട്ടെ, ഓടിപ്പോകേണ്ട സാഹചര്യത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ പ്രത്യേകം എടുത്തു കാട്ടും. ഇങ്ങനെ പുരമുകളിലിരിക്കുന്ന ആൾ താഴെ വീട്ടിലിറങ്ങാക്ക് വരാതെ കടന്നു പോവുക. പലപ്പോഴും ടെറസുകൾ ഒന്നിനോട് ഒന്ന് ചേർന്നാണ് നിൽക്കുക. അതൊരു വഴി പോലെയാകാം ഓടി അകന്നു പോകാനായിട്ട്, ഒരു ടെറസിൽ മറ്റൊരു ടെറസിലേക്ക് പോകാനായിട്ട് അടുത്ത് സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വീടിൻ്റെ ഘടന മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സംഭവം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തളർവാദ രോഗിയെ അവർക്കിടയ്ക്കിവിടെ താഴേക്കിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു. ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നത് യേശു കാണുന്ന വിശ്വാസം, അത് തളർവാദ രോഗിയുടെ വിശ്വാസമല്ല, അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ്. തളർവാദ രോഗിയുടെ മനോഭാവത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഒരുപക്ഷേ ഒന്നും ചിന്തിക്കാനോ പ്രതീക്ഷിക്കാനോ പറ്റാത്ത വിധം അവൻ്റെ മനസ്സും തളർന്നുപോയ വ്യക്തിയായിരിക്കാം. മനസ്സ് തളരുമ്പോൾ, ഹൃദയം ദുർബലമാകുമ്പോൾ ശരീരവും ശോഷിച്ചു പോകും, ശരീരവും ക്ഷയിക്കും. അപ്പോൾ ഈ വ്യക്തിക്ക് ആവശ്യം എന്താണെന്ന് യേശുവിനറിയാം. അവരുടെ വിശ്വാസം കണ്ട് യേശു പറയുകയാണ്. വിശ്വാസവും തുടർന്ന് സംഭവിക്കുന്ന രോഗശാന്തിയുമായി ഒത്തിരി ബന്ധമുണ്ട്. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ബന്ധം പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കാറുമുണ്ട്. വിശ്വാസം ഉള്ളിടത്ത് അത്ഭുതങ്ങൾ നടക്കുന്നു, വിശ്വാസം ഇല്ലാത്തടത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. രക്തസ്രാവക്കാരിയായ സ്ത്രീയോടാണ് ഇത് പറയുന്നത്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊടാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ രോഗം മാറിക്കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആരും കാണാതെ യേശുവിൻ്റെ പിന്നിലൂടെ ഒളിഞ്ഞു വന്ന് വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ട സ്ത്രീയോടാണ് യേശു പറയുക, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവളുടെ വിശ്വാസമാണ് അവൾക്ക് രോഗശാന്തിക്ക് കാരണമായി തീർന്നത്. അതുപോലെ തന്നെ 9:23 ഒരു എപ്പിലെപ്സി ബാധിച്ച പിശാചുബാധിതൻ ആയ ഒരു മകൻ്റെ, യുവാവിൻ്റെ പിതാവിനോട് യേശു പറയും. 9:23 യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുകയായിരുന്നു ആ പിതാവ്. രോഗിയായ മകനെയും കൊണ്ട്, പിശാചുബാധിതനായ മകനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. പക്ഷേ അവർക്കാർക്കും സൗഖ്യം നൽകാൻ സാധിച്ചില്ല. അതുകൊണ്ട് നിനക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ മകനോട് കനിവ് തോന്നണം എന്ന് പറയുന്ന പിതാവിനോടാണ് യേശു പറയുന്നത്, സാധിക്കുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. യേശു വന്നതിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യവും ഇതാണെന്ന് തന്നെ തോന്നും, വിശ്വാസം ഉളവാക്കുക. മനുഷ്യ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാവുക. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. യേശു വീണ്ടും പറയും, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം, ഇതാണ് പറയാനുള്ളത്. 10:52 ബർത്തിമേയോസ് എന്ന അന്ധന് കാഴ്ച നൽകുന്ന സംഭവമാണ്. അവിടെ യേശു അന്ധനോട് പറയുകയാണ്, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു, അവൻ യേശുവിനെ അനുഗമിച്ചു. വിശ്വാസത്തിലാണ് ഊന്നി നിൽക്കുന്നത്. അതേസമയം വിശ്വാസമില്ലാത്തിടത്ത് യേശുവിന് പോലും അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു സൂചനയും മർക്കോസ് സുവിശേഷകൻ തന്നെ നൽകുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 6:00 നസ്രത്തിലെ ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധേയമാണ്. 5:00 ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റൊരത്ഭുതവും അവന് അവിടെ ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. വിശ്വാസമില്ലാത്തിടത്ത് അത്ഭുതം നടക്കുന്നില്ല. ചുരുക്കം പേരുടെ പേര് കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുകയല്ലാതെ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യ നിമിത്തം അവിടെ യേശു അത്ഭുതങ്ങളും പ്രവർത്തിച്ചില്ല എന്ന് മത്തായി സുവിശേഷകൻ പറയും. അപ്പോഴ് യേശുവിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. ആ ശക്തിയുടെ താക്കോല് വിശ്വാസമാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം നോക്കി നിൽക്കെ യേശു പരസ്യമായി പ്രഘോഷിക്കുകയാണിത്. അവരുടെ വിശ്വാസം കണ്ട് യേശു അവനോട് പറഞ്ഞു. അവനെന്താ പറയുന്നത്? യേശു പറയുന്ന കാര്യം പ്രത്യേക ശ്രദ്ധേയമാണ്. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഈ വാക്യത്തിൽ യേശുവിനെ സംബന്ധിച്ച് ഒരുപാട് ഉൾക്കാഴ്ചകൾ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് നൽകുന്ന യേശുവിൻ്റെ സ്നേഹമാണ്, യേശുവിൻ്റെ അധികാരവും യേശുവിൻ്റെ ശക്തിയും, തുടർന്ന് യേശുവിൻ്റെ അറിവും ഈ വാക്കിലൂടെ വരും. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഓരോ വാക്യവും എടുക്കാം. ഓരോ വാക്കും മകനെ എന്നുള്ള വിളി, ടെക്നോൺ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങൾ, കുഞ്ഞേ എന്ന അർത്ഥം. അമ്മ ഒരു പിഞ്ചു കുഞ്ഞിനോട് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിതാവ് തൻ്റെ ഇഷ്ടപ്പെട്ട കുഞ്ഞിനോട്, കൊച്ചു കുഞ്ഞിനോട് സംസാരിക്കുന്ന പോലെയാണ്. ടെക്നോൺ എന്ന പദം കുഞ്ഞ് എന്നാണ് നമ്മൾ പറയുക. ലിറ്റിൽ ചൈൽഡ്, മൈ ചൈൽഡ് എന്ന് പറയും. കുഞ്ഞേ, തളർന്നുപോയ ഈ മനുഷ്യൻ ആർക്കും തന്നെ വേണ്ട എന്ന് വിചാരിച്ചിരുന്നുണ്ടാവും. ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന വിധത്തിലായിരിക്കും ഈ മനുഷ്യൻ തളർന്നു പോയിരിക്കുന്നത്. അവൻ്റെ മനസ്സും അവൻ്റെ ഹൃദയവും അവൻ്റെ ശരീരവും തളർന്നിരിക്കുകയാണ്. നിരാശയിലാണ്ടുപോയ വ്യക്തിയെ പിടിച്ചുണർത്തുന്നതാണ് യേശുവിൻ്റെ അഭിസംബോധന. മകനെ, മകനെ എന്ന് വിളിക്കുന്നതിലൂടെ യേശു തൻ്റെ സ്നേഹം ഈ വ്യക്തിയിലേക്ക് വഴിഞ്ഞൊഴുകാൻ ഇടയാക്കുകയാണ്. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പാപമോചനത്തിന് വേണ്ടിയല്ല ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവന്നത്. അവൻ പാപിയാണെന്നോ അവൻ്റെ ഈ അവസ്ഥയും പാപവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ സുവിശേഷകൻ നേരത്തെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ യേശു പറയുന്നത് ശ്രദ്ധേയമാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനറിയാം എന്താണ് ഓരോ വ്യക്തിക്കും ആവശ്യമെന്ന്. ബന്ധങ്ങൾ ശരിപ്പെട്ടെങ്കിലേ സൗഖ്യമുണ്ടാവുകയുള്ളൂ. ആദ്യമേ ശരിപ്പെടേണ്ട ബന്ധം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പോൾ ഈ വ്യക്തി വലിയ പാപിയായിരുന്നു എന്ന് നമുക്കറിയില്ല. ഈ വ്യക്തി തളർവാതി രോഗിയാവാനുള്ള കാരണം അവൻ്റെ പാപമായിരുന്നു, അതും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിൽ പാപമുണ്ടെന്നും ആ പാപബോധമുണ്ടെന്നും ആ പാപം അവന് മോചിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്നും യേശു വ്യക്തമാക്കുന്നുണ്ട്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, പാപവും രോഗവും തമ്മിലുള്ള ബന്ധം, പാപമോചനവും രോഗശാന്തിയും തമ്മിലുള്ള ബന്ധമാണ്. ഓരോ രോഗത്തിൻ്റെയും കാരണം ഓരോ പാപമാണ് എന്ന് സുവിശേഷകന്മാർ പറയുന്നില്ല, ബൈബിളിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുമില്ല. പക്ഷേ മനുഷ്യൻ പൊതുവെ രോഗിയാവുന്നതിൻ്റെ അടിസ്ഥാന കാരണം അവൻ സൗഖ്യത്തിൻ്റെ ജീവൻ്റെ ഉറവിടത്തിൽ നിന്ന് അകന്നുപോയതാണ്, അഥവാ ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നതാണ് മനുഷ്യൻ രോഗിയാവാൻ കാരണം. ജീവജലത്തിൻ്റെ ഉറവകളെ ഉപേക്ഷിച്ച് വെള്ളം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പൊട്ടക്കിണറുകൾ കുടിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ജെറമിയ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറുദീസായിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവത്തോട് ഒന്നിച്ചായിരിക്കുമ്പോൾ മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോകുന്നു, അതാണ് അവൻ്റെ മരണത്തിന് കാരണം. അവൻ രോഗിയാവുന്നതിൻ്റെയും അടിസ്ഥാന കാരണം ഇതാണ്. സകല തിന്മകളുടെയും അടിസ്ഥാന കാരണം, മൂല കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അഥവാ പാപം ചെയ്തു എന്നതാണ്. പാപിയായ മനുഷ്യനാണ് രോഗിയായി തീരുക. രോഗം പാപത്തിൻ്റെ ഫലമായി അടിസ്ഥാനപരമായി പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുമ്പോഴേ രോഗവും പൂർണ്ണമായും മാറുകയുള്ളൂ. നമുക്കറിയാം ഇന്നത്തെ അവസ്ഥയിൽ ഏത് രോഗമാണെങ്കിലും ആത്യന്തികമായി മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. മരണമില്ലാത്ത ഒരു ജീവിതം ഇവിടെ നമുക്ക് അനുവദിച്ചിട്ടില്ല. പാപം മൂലം ലോകത്തിലേക്ക് മരണം കടന്നു വന്നു. അതിനാൽ എല്ലാവരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കുചേരുന്നവർ, അവന് സമാനമായൊരു പാപം ചെയ്തിട്ടില്ലാത്തവരും മരിക്കണം എന്നൊരു നിയമമുണ്ട്. ആ മരണത്തിലേക്ക് നയിക്കുന്നതാണ്, ആത്യന്തികമായിട്ട് ശക്തി ക്ഷയിച്ച് മരണത്തിൽ ചെന്നെത്തിക്കുന്നതാണ് രോഗങ്ങളെല്ലാം. ഇപ്പോഴീ മരണത്തിൻ്റെ പേരുള്ള വിജയം വരിക്കുന്നു പൂർണ്ണമായും പാപത്തിന്മേൽ വിജയം വരിച്ചു കഴിയുമ്പോഴാണ്. ഇവിടെ യേശു നൽകുന്നത് പാപത്തിൽ നിന്നുള്ളൊരു മോചനം, അത് ശാരീരികമായ സൗഖ്യം കൊണ്ട് സ്ഥിരീകരിക്കപ്പെടും. പക്ഷേ ഈ മോചനവും ശാരീരികമായ സൗഖ്യവുമെല്ലാം ആത്യന്തികമായൊരു ജീവനിലേക്ക്, നിത്യമായ ജീവനിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപം വഴി സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണെങ്കിൽ പാപമോചനത്തിലൂടെ സംഭവിക്കുന്നത് ദൈവവുമായുള്ള ഐക്യമാണ്. പറുദീസായിലേക്കുള്ള മടങ്ങി വരവാണ് ഇവിടെ അർത്ഥമാക്കുക. ദൈവത്തോടൊന്നിച്ച് കഴിയുന്ന അവസ്ഥയാണ് നമ്മൾ പറുദീസായി എന്ന് വിളിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിൽ ഐക്യത്തിൽ കഴിയുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മനുഷ്യൻ ജീവിക്കുന്ന അവസ്ഥ, അതിനെ പറുദീസായി എന്ന് വിളിക്കും. ഇപ്പോഴ് നഷ്ടപ്പെട്ടു പോയ ഈ സ്നേഹബന്ധം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ മാത്രമേ അവന് മനസ്സിനും അവന് ശരീരത്തിനും സൗഖ്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് യേശു ആദ്യമേ ചെയ്യുന്നത് മനുഷ്യൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുകയാണ്. അറ്റുപോയ കണ്ണികൾ കൂട്ടിയിണക്കുകയാണ്, വിട്ടുപോയ ബന്ധങ്ങൾ കൂട്ടിക്കെട്ടുകയാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്നല്ല യേശു പറയുന്നത്, അത് ശ്രദ്ധേയമാണ്. ഇതൊരു കർമ്മിണി പ്രയോഗമാണ്, ഡിവൈൻ പാസീവ് എന്ന് പറയും. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവം നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നുവെന്നാണ്. ദൈവം പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ആധികാരികമായി പറയാൻ ആർക്കാണ് സാധിക്കുക? പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ സാധിക്കുകയുള്ളൂവെങ്കിൽ ദൈവം പാപം മോചിച്ചിരിക്കുന്നുവെന്ന് ഇങ്ങനെ ആധികാരികമായിട്ട് പറയാൻ യേശുവിന് എങ്ങനെ സാധിക്കും? അതാണ് അവിടെ കാവലിരുന്ന നിയമജ്ഞരുടെ പ്രശ്നം. അവൻ ഇപ്രകാരം പറയുന്നത് കേട്ട് നിയമജ്ഞരിൽ ചിലർ ഇപ്രകാരം ചിന്തിച്ചു, ആരാണ് ഈ നിയമജ്ഞർ? എന്താണ് അവരുടെ ചിന്തയുടെ അടിസ്ഥാനം? എന്താണ് ഇവരുമായുള്ള തർക്കം, സംഘട്ടനം? യേശു കൊടുക്കുന്ന മറുപടി അർത്ഥം എന്താണ്? ഇതിനോടുണ്ടാകുന്ന പ്രതികരണം എന്താണ്? നമ്മൾ അത് അടുത്ത തവണ കാണാം. ഇവിടെ നമ്മൾ ഈ വിചിന്തനം അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കട്ടെ. യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ജനങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു. ഇന്നും ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. സൗഖ്യം ലഭിക്കണം, ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവണം. മനസ്സിന് സൗഖ്യം, ഹൃദയത്തിന് സമാധാനം, ശാന്തി, രോഗശാന്തി ഇത് ലഭിക്കണം. ഇതിനുവേണ്ടി വരുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന വ്യക്തികൾ വിശ്വാസത്തോടുകൂടിയാണ് വരുന്നത്. തളർന്നു പോയ വ്യക്തിയെ കൂടെ കൊണ്ടുവന്നത് കൂട്ടുകാരാണ്. ആ വ്യക്തിക്ക് അസാധ്യമായത് കൂട്ടുകാരവന് വേണ്ടി ചെയ്തു, എടുത്തുകൊണ്ടുവരികയാണ്. പ്രതിബന്ധങ്ങൾ അറിയാത്ത വിശ്വാസം, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കഴിവുള്ള വിശ്വാസം. അതുകൊണ്ടാണ് വീടിൻ്റെ മേൽക്കൂര പൊളിക്കാനും താഴേക്ക് ഇറക്കാനും അവർ സന്നദ്ധമാകുന്നത്. ആ വിശ്വാസമാണ് യേശുവിലെ അത്ഭുത ശക്തി ഉണർത്തുകയും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ടാണ് യേശു പറയുക, രോഗവും പാപവും തമ്മിൽ ബന്ധമുണ്ട്. രോഗത്തിൽ നിന്ന് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മുക്തി ലഭിക്കണം. പാപത്തിൽ നിന്നും പൂർണ്ണമായും എന്നേക്കുമായി മോചനം ലഭിക്കുമ്പോൾ നമ്മളും രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക്, മരണമില്ലാത്തൊരവസ്ഥയിലേക്ക്, അഥവാ മരണത്തിനപ്പുറത്തോ നിത്യജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. അതിന് നമുക്ക് ശക്തി നൽകുന്ന യേശുവാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുന്നതിനും ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നതിനും അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങിൽ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ അല്പവിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, തളർന്നു പോയവരാണ് ഞങ്ങൾ. പലപ്പോഴും വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഒരുപാട് അത്യാഹിതങ്ങളിൽ പെട്ടുപോകുന്നവരാണ് ഞങ്ങൾ. ഈ തളർച്ച മാറ്റി അവിശ്വാസത്തെ പരിഹരിച്ച് പാപങ്ങൾ മോചിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായി സൗഖ്യം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.